ജാരിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ടൂർണമെന്റിൽ ജയിച്ചതിന് വീട്ടിലുള്ള എല്ലാവരും അവൻ അഭിനന്ദിച്ചു. കാശിനാഥൻ പല ഫെഡറേഷൻ കപ്പിന്റെ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിലും പങ്കെടുത്തുകൊണ്ടിരുന്നു. അവനോടൊപ്പം ജാനിയും പോവും. വീട്ടുകാർ അവനു വേണ്ടി പ്രാർത്ഥനയോടെ ജാനിയുടെ കൂടെ ഗ്യാലറിയിലേക്കും. വിജയങ്ങളിലൂടെ അവൻ സഞ്ചരിച്ചു. ഇടയിൽ പരാജയങ്ങൾ വരുമ്പോൾ ജാനിയും വീട്ടുകാരും അവന്റെ കൂടെ നിന്നു. അവൻ കളിയിൽ പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നു. അവന്റെ ആരാധകരുടെ എണ്ണവും ഓരോ ദിവസവും കൂടി. ആറുമാസത്തിനു ശേഷം നാദേശ്വരത്തെ വിവാഹങ്ങൾ നടക്കുന്ന ദിനമായി. എല്ലാവരുടെയും വിവാഹം ഒരേ ദിവസമാണ് നടക്കുന്നത്. ഓഡിറ്റോറിയത്തിലാണ് വിവാഹങ്ങൾ നടത്തുന്നത്. കാശിയും അബിയും മഹിയും എല്ലാം ഓഡിറ്റോറിയത്തിലായിരുന്നു. മക്കളെല്ലാം നോക്കി നടത്താനുള്ളത് കൊണ്ട് ശേഖരനും ഗോവിന്ദനും വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കാൻ നിന്നു. കാശി ഓഡിറ്റോറിയത്തിൽ നിന്ന് വിയർത്തു കുളിച്ചാണ് വന്നിരുന്നത്. അവൻ റൂമിലേക്ക് വരുമ്പോൾ ജാനി മുടിയിൽ മുല്ലപ്പൂ ചൂടുകയായിരുന്നു. പിങ്ക് റോസ് നിറമുള്ള പട്ടുസാരിയാണ് അവൾ ഉടുത്തിരുന്നത്. അവൾ മുടിയിൽ മുല്ലപ്പൂ വെക്കുകയായിരുന്നു. കാശി മിണ്ടാതെ ചെന്ന് പിന്നിലൂടെ അവളുടെ വയറിൽ കൈ ചുറ്റി. ആഹാ, വന്നോ, വേഗം കുളിച്ചിട്ട് വന്നേ, ഓടിച്ചെടുത്ത് പോണ്ടേ. തന്റെ തോളിൽ മിഴിയടച്ച് കിടക്കുന്ന അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചലോടെ ജാനി പറഞ്ഞു, വയ്യോ ജാനിക്കുട്ടി, ഭയങ്കര തലവേദന. ആ, ഉമ്മ കിട്ടാനുള്ള അടവല്ലേ മാഷേ. അവന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ കാശി കണ്ണിറുക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. കാശിയേട്ടോ, ഞാനിപ്പോ വരാട്ടോ, അമ്മ വിളിക്കുന്നുണ്ട്, ഡ്രസ്സ് ബെഡിൽ വെച്ചിട്ടുണ്ട്. ജാനി ബാത്റൂമിലെ ഡോറിനരികിലേക്ക് ചെന്ന് അവനോട് പറഞ്ഞു. ആ, അവൻ കുളിക്കുന്നതിനിടയിൽ പറഞ്ഞു. കാശി റോസ് പിങ്ക് നിറമുള്ള കുർത്തയും കസവും കൊണ്ടും തിരിച്ചു വരുമ്പോൾ കസിൻസായ പെൺകുട്ടികൾ അവനെ നോക്കി നിൽക്കുന്ന ജാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. കാശി അവരെയൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മുറ്റത്ത് വന്നിരുന്ന കാറിൽ നിന്ന് രാഗേഷ് ഇറങ്ങിയത്. മറുവശത്ത് ഡോർ തുറന്ന് ആര്യ വെളിയിലേക്ക് ഇറങ്ങി. ആര്യ 8 മാസം ഗർഭിണിയായിരുന്നു. ആര്യക്കുട്ടി, ജാനി വേഗത്തിൽ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ജാനിക്കുട്ടി, ആര്യ അവളുടെ കവളിൽ മുത്തിക്കൊണ്ട് വിളിച്ചു. ആ, ജാനിമാടെ കുഞ്ഞുവാ, എണീച്ചോളാ. ആര്യയുടെ വയറിൽ ഉമ്മെടുത്തിട്ട് ജാനി ചോദിച്ചപ്പോൾ അവരെല്ലാവരും ചിരിച്ചു. ഇന്നലെ വരാത്തതിന്റെ പരിഭവം അവൾ ചൊരിയെന്ന് കണ്ട് ആര്യ അവളോട് സോറി പറഞ്ഞു. മതി ജാനി പരിഭവം പറഞ്ഞു, അവരിങ്ങ് വന്നില്ലേ. കാശി ആര്യയോട് പുഞ്ചിരിച്ചുകൊണ്ട് രാഗേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും അവൾക്ക് ഇന്നലെയെങ്കിലും വരായിരുന്നു, വാ അകത്തേക്ക് പോവാം. ജാനി ആര്യയുമായി അകത്തേക്ക് ചെന്നും എല്ലാവരും അവളെ സ്നേഹം കൊണ്ട് മൂടി. ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയിൽ 5 സുന്ദരിമാർ തിളങ്ങി. വരന്മാർ ഗ്രീൻ കളർ കുർത്തയും കസവുമുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. സദസ്സിനെ വണങ്ങി വരന്മാർ കതിർമണ്ഡപത്തിലിരുന്നു. പെട്ടെന്ന് സ്പീക്കറിലൂടെ ഒരു ഗാനം ഒഴുകി വന്നു. എല്ലാവരും പരസ്പരം നോക്കുമ്പോൾ സച്ചിയും അവന്റെ കൂട്ടുകാരും ബ്ലാക്ക് കുർത്തയും കസവുമുണ്ടും മടക്കി കുത്തി കൂളിംഗ് ഗ്ലാസും വെച്ച് സദസ്സിന് നടുവിലൂടെ ഡാൻസ് കളിച്ച് വരികയാണ്. പുറകിൽ വധുക്കൾ ഉണ്ടായിരുന്നു. സച്ചിയും കൂട്ടുകാരും ഡാൻസ് കളിച്ച് വരുന്ന കണ്ട് ഓഡിറ്റോറിയം ആകെ ആർപ്പുവിളികളായി. ക്യാമറാമാൻ ആഘോഷ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. അളിയാ, നിങ്ങൾക്ക് എട്ടണോ അതോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരണോ? എനിക്ക് ജീവിക്കണം, ഞാൻ കല്യാണം കഴിച്ചോളാം, ജോ തൊഴുതുകൊണ്ട് പറഞ്ഞു. എന്നാ സിദ്ധുവിട്ട് വായോ? അയ്യോ, ഞാനില്ലേ, സിദ്ധുവും കൈകൂപ്പി പറഞ്ഞു. തേജസ് ചേട്ടാ, എന്നെ നീ വിളിക്കുക വേണ്ട. ഇരട്ടകളെ, ഞങ്ങളില്ലേ ഇവനെ ഇന്ന് ഞാൻ. കാശി സ്റ്റേജിൽ നിന്ന് വരുന്നുകണ്ട് സച്ചിയും കൂട്ടുകാരും പരസ്പരം നോക്കി. എടാ, ഓടിക്കോടാ. അവരുടെ ഓട്ടം കണ്ട് ഓഡിറ്റോറിയം ആ കൂട്ടിച്ചിരിയായി. പെൺകുട്ടികൾ കതിർമണ്ഡപത്തിലേക്ക് കയറി. അവരവരുടെ വരന്മാരുടെ അടുത്തേക്ക് നടന്നു. സൂര്യയും സത്യയും സ്വന്തം പേര് പറയേണ്ടി വന്നു. നിത്യക്കും നിമ്മിക്കും അടുത്തിരിക്കാനായി. താലിയെടുത്ത് വരന്മാർ അവരുടെ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി. പുഷ്പങ്ങൾ മേലേക്ക് വീഴുമ്പോൾ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സ്വന്തം ഭാര്യമാരുടെ കവളിൽ ഉമ്മ എടുത്തു. ശേഖരനും ലക്ഷ്മിയും നിറഞ്ഞ മിഴികൾ തുടച്ചു. ആ താലി കെട്ടിനൊപ്പം ആ ഉമ്മയങ്ങ് കൊടുക്കുക, അതിപ്പോ ഒരു പതിവാണല്ലോ. സച്ചി കാശിയുടെ പുറകിൽ വന്നുകൊണ്ട് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞാടാ പൊട്ട. ജാനി അവന്റെ മണ്ടയ്ക്ക് രണ്ടു കൊടുത്തോണ്ട് പറഞ്ഞു, എടാ അളിയാ, സ്വന്തം പെണ്ണിനെ സ്വന്തമാക്കുമ്പോ അവൾക്കൊരു ചുംബനം കൊടുക്കുന്നതിന് അനുഭൂതി, അത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. നാളെ നീയും വരുമല്ലോ ഈ സ്ഥാനത്ത്. കാശി അവന്റെ തോളിൽ കൈയിട്ടോണ്ട് പറഞ്ഞു, ഒന്ന് പോ അളിയ, ഇനി ഞാനാണ് നമ്മുടെ വീട്ടിലെ ബ്രഹ്മചാരി. അപ്പൊ നീ ഏതോ ഒരു പെൺകുട്ടിയെ വളക്കാൻ നടന്നിരുന്നല്ലോ. അതൊക്കെ നിർത്തി, എന്നു മുതൽ ഈ പാട്ടിന്റെ ചെവിയിലെത്തിയോ അന്ന് മുതൽ ഞാൻ സിംഗിൾ പ്രസംഗെ. ജാനിയും കാശിയും അവന്റെ വാചകമണി കേട്ട് ചിരിച്ചു. വരന്മാർ സ്വന്തം പെണ്ണിന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി. വധുവരന്മാർ പരസ്പരം പൂമാലകൾ അണിയിച്ചു. ശേഖരൻ ശ്രീയുടെ കൈ ജോക്ക് നൽകി. വീണയുടെ അച്ഛൻ അവളുടെ വലതുകാരൻ സിദ്ധുവിന് നൽകി. റസിയുടെ കൈ ഹമീദ് തേജസിന് നൽകി. സൂര്യക്കും സത്യക്കും നിമ്മിയുടെയും നിത്യയുടെയും കൈ അവരുടെ അമ്മാവന്മാർ നൽകി. അഗ്നിയെ അവർ വലം വയ്ക്കാൻ തുടങ്ങി. ഹോ, ഒരു സാമൂഹ്യ വിവാഹം കഴിഞ്ഞു. സച്ചി വീണ്ടും വിളിച്ചുകൊണ്ട് മേലോട്ട് കൈകൂപ്പി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ജാനകി പിറുവിരുത്തുകൊണ്ട് പറഞ്ഞതും എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ജോയുടെ കൂടെ പോവാൻ നേരം പുറകെ വരുന്ന വീട്ടുകാരൻ സ്ത്രീ നോക്കി. എത്രയൊക്കെ പിടിച്ചെത്താൻ ശ്രമിച്ചിട്ടും അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് തേങ്ങി. മഹി മുടിയിൽ തലോടിയപ്പോൾ അവനെ നോക്കാൻ കഴിയാതെ അവൾ കയ്യിൽ ഉമ്മെടുത്തു. അച്ഛനേക്കാൾ അവൾക്ക് അടുപ്പം മഹിയേട്ടനോടായിരുന്നു. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അപ്പു അവൾ പോവുകയാണെന്ന് അറിഞ്ഞതും ഉറക്കെ കരയാൻ തുടങ്ങി. ശ്രീമ പോണ്ട. ആഹാ, അതുകൊള്ളാലോ, ശ്രീമയുടെ കല്യാണം കഴിഞ്ഞു, നിനക്ക് ഇത്ര സ്നേഹമുള്ളുണ്ടായിരുന്നോ? മഹി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ കരച്ചിൽ നിർത്തിയില്ല. ശ്രീ അവനെ എടുത്തു. അപ്പു കരയല്ലേ കേട്ടോ, ശ്രീമ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവനെ കൊഞ്ചിച്ചുകൊണ്ട് കവിളിൽ ഉമ്മെടുത്തവൾ പറഞ്ഞു, ജോച്ച കൊണ്ടുപോണ്ട, ശ്രീമാനെ കൊണ്ടുപോണ്ട.
ആഹാ, ഇതാപ്പ നന്നായി. പരസ്പരം കണ്ട തല്ലുകൂടി നടന്നവരാ, ഇപ്പൊ എന്താ സ്നേഹം.
ശേഖരൻ അവനെ കളിയാക്കി. ജോ അപ്പുവിനെ എടുത്ത് ആശ്വസിപ്പിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം ശ്രീ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കാശി നോക്കി. ഏട്ടന്, ഞാൻ പോകുമ്പോ സങ്കടമല്ലേ?
നീ ചെല്ല് ശ്രീമോള്.
അവളുടെ കവിളിൽ ഉമ്മെടുത്തോണ്ട് കാശി അവളോട് കാറിലേക്ക് കയറാൻ പറഞ്ഞു. കാശി. ജോ അവന്റെ തോളിൽ പിടിച്ച് യാത്ര പറഞ്ഞു. കാശി ശരിയും തലയാട്ടി. ഒരു നുള്ളു സങ്കടം പോലും എന്റെ ഏട്ടനില്ലേ? കാശി മറുപടിയൊന്നും പറഞ്ഞില്ല. കാർ അകന്നു പോകുമ്പോൾ അവൾ ഗ്ലാസ്സിനുള്ളിലൂടെ തല പുറത്തേക്കിട്ട് നോക്കി. ആരും കാണാതെ കാശി കണ്ണു തുറക്കുന്ന കണ്ടപ്പോൾ ശ്രീ നിറയുന്ന മിഴികൾ ചിമ്മി ജോയുടെ നെഞ്ചിലേക്ക് കിടന്നു. ജോ അവളെ ആശ്വസിപ്പിച്ചു. അരുന്ധതി നിലവിളക്കുമായി പൂമുഖത്തേക്ക് വന്നു. ആരതി ഒഴിഞ്ഞ് അവരുടെ നെറ്റിൽ കുങ്കുമം വരച്ച് വീണയുടെ കയ്യിലേക്ക് നിലവിളക്ക് നൽകി. വീണ നിലവിളക്കുമായി ശ്രീലഗത്തിന്റെ പടികൾ കയറി. മഹാലക്ഷ്മിയും മരുമക്കളും നിലവിളക്കുകളുമായി പൂമുഖത്തേക്ക് വന്നു. അവരോടൊപ്പം ജാനിയും കാവ്യയും ഗീതയും ഉണ്ടായിരുന്നു. ലക്ഷ്മി ആരതി ഒഴിഞ്ഞ് അവരുടെയെല്ലാം നെറ്റിയിൽ കുങ്കുമം വരച്ചു. ജാനിയുടെയും ഗീതയുടെയും കാവ്യയുടെയും കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി ലക്ഷ്മി മരുമക്കൾക്ക് നൽകി. നിമ്മിയും നിത്യയും റസിയും നിലവിളക്കുമായി നാദേശ്വരത്തിന്റെ പടികൾ കയറി. പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവരെ ലക്ഷ്മി റൂമിലേക്ക് പറഞ്ഞുവിട്ടു. റിസപ്ഷൻ പിറ്റേ ദിവസം അഴകനാദേശത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി സൂര്യയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മരുമക്കളെല്ലാവരും സെറ്റ് കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിയുടെ മനസ്സ് നിറഞ്ഞു. ആ, ഇതാണ് നമ്മുടെ അമ്മക്കുട്ടി, പിച്ചി നോവിച്ചാലും ചിരിച്ചോളൂ, അമ്മായിയമ്മ പോര് തീരെയില്ല. ജാനി നിത്യയുടെ അടുത്ത് നിന്ന് ഓടിപ്പോയി ലക്ഷ്മിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ആർക്കും അറിയാത്തൊന്നുമല്ല, ഞങ്ങളുടെ അമ്മ പാവാണെന്ന്. അമ്മയുടെ ചുന്തരി മോളാണ് അവളെന്ന് നിങ്ങളെയൊന്ന് അറിയിക്കണം. ആ ഫോമാ ഇപ്പൊ കാണിക്കുന്നത്. ഗീത അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, പോടി നിത്യടുത്തി നിമ്മയടുത്തി, നമ്മൾ മൂന്നുപേരും നേരത്തെ നല്ല കൂട്ടല്ലേ, നമ്മൾ പണ്ടേ കൂട്ടല്ലേ, ഞാൻ ഫോം കാണിച്ചോ പറ. ബെഡിലിരിക്കുന്ന അവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ജാനി ചോദിച്ചു, ഇല്ല കേട്ടോ, ഞങ്ങളുടെ ജാനിക്കൂട്ട് ഞങ്ങളുടെയും ചുന്തിരി മോള. അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മൂന്നാൾ മുമ്പ് അറിയോ? ആ, സൂര്യേട്ടന്റെ കൂടെ ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോ കൂട്ടായതാ ഞങ്ങൾ. അവിടുന്ന് നിമ്മിയും കണ്ടപ്പോ അവളോടും കൂട്ടായി. അതിന് ഇതൊരു പുസ്തക പുഴുവാണ് എടുത്തി, അത് കഴിഞ്ഞ് ആരെയും നോക്കൂ. ജാനി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗീതയെ കളിയാക്കി. റസിയയും നിമ്മിയെയും നിത്യയും മുണ്ടു നേരിത് ഉടുപ്പിച്ച് ജാനിയും ഗീതയും അവരവരുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. രാത്രി ജോയുടെ വീട്ടിൽ സ്ത്രീ പെയ്യുന്ന മഴയെ നോക്കി ജനലരികിൽ നിൽക്കുകയായിരുന്നു. കിടക്കണ്ടേ? ജോ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ വാടി മുഖം കണ്ട് അവൻ അവളെ തിരിച്ചിരുത്തി. വീട്ടിൽ പോണം ശ്രീമോളെ. ഏയ്, നമ്മളിപ്പോ രണ്ടുതവണ അങ്ങോട്ട് പോയി വന്നല്ലേ ഉള്ളൂ, വീട്ടിൽ നിന്ന് പോന്നപ്പോ നല്ല വിഷമം. ശ്രീമോള് വിഷമിക്കാതെ. ഏയ് സാരില്ല, ജോച്ചൻ കൂടണ്ടല്ലോ, അത് മതി. അവനെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു, പോയി കുളിച്ചിട്ട് വാ. ജോ അവളുടെ കയ്യിൽ ടവൽ നൽകിക്കൊണ്ട് പറഞ്ഞു. സ്ത്രീ ശരിയം തലയാട്ടി കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയി. കത്രീന വന്ന് വിളിച്ചപ്പോൾ കുളിച്ചിറങ്ങിയ സ്ത്രീ അവരോടൊപ്പം താഴേക്ക് പോയി. കസിൻസിനെയൊക്കെ പരിചയപ്പെട്ട് നിൽക്കുമ്പോൾ അവൾക്ക് ജോ ഫോൺ കൊടുന്നു കൊടുത്തു. വീട്ടിൽ നിന്നാണ് പറഞ്ഞപ്പോൾ സ്ത്രീയുടെ മുഖം തെളിഞ്ഞു. എല്ലാവരോടും ഫോണിലൂടെ സംസാരിച്ചതിന് ശേഷം അവൾ കത്രീനയോട് ജോയെ തിരക്കി. കയ്യിലുള്ള പാൽ ഗ്ലാസ് അവൾക്ക് നൽകി അവൻ റൂമിലേക്ക് പോയെന്ന് അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുകളിലെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ സ്ത്രീയുടെ നെഞ്ചിരിപ്പ് കൂടാൻ തുടങ്ങി. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആഹാ, നല്ല ആളാണ്, ഉറങ്ങിയല്ലോ, സ്ത്രീ ഇടുപ്പിലൊരു കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. ടേബിളിൽ പാൽ ഗ്ലാസ് വെച്ചതിന് ശേഷം അവൻ്റെ അരികിലേക്ക് നടന്നു. എന്തൊരു ഉറക്കം ജോച്ച. അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു. ജോ അവളുടെ കൈ തട്ടിമാറ്റി തിരിഞ്ഞു കിടന്നു. ഇതെന്തൊരു ഉറക്കമാണ്, അവൾ ദേഷ്യം വന്ന് അവനിൽ നിന്ന് തിരിഞ്ഞു കിടന്നു. സ്ത്രീ മിഴികൾ മെല്ലെ അടച്ചു. ഉറക്കം നടിച്ചു കിടക്കുന്ന ജോ അവളിലേക്ക് ചേർന്ന് കിടന്നു. അവൻ്റെ കൈ അവളുടെ ടോപ്പ് പതിയെ ഉയർത്തി. ജോയുടെ കൈ അവളുടെ വെളുത്ത വയറിൽ ഇഴഞ്ഞു. ശ്രീ. അവളുടെ കാതിൽ അവൻ വിളിക്കവേ സ്ത്രീ മിഴികൾ തുറക്കാതെ ചിരിച്ചു. അവളോടൊപ്പം അവനും ചിരിച്ചു. അവളുടെ മാറിൽ മുഖം ചേർത്തുകൊണ്ട് ജോ അവളെ നോക്കി. ശ്രീ. അവൻ മെല്ലെ വിളിച്ചു. സ്ത്രീ മൂളിക്കൊണ്ട് അവൻ്റെ മുടിയിൽ തലോടി. നിമിഷങ്ങൾ കടന്നു പോകവേ അവർ ഒന്നായി മാറി. ഈ സമയം പാടവരമ്പിലൂടെ നിലാവുള്ള രാത്രിയിൽ ജാനിയെ തോളിലിട്ട് നടക്കുകയായിരുന്നു കാശി. പാടത്തിന്റെ നടുവിൽ ഒരു കുഞ്ഞു വൈക്കോൽ വീടുണ്ട്. ചേറിൽ നാല് മുളകൾ ഉയർത്തി അതിന്റെ മുകളിൽ വൈക്കോൽ കൊണ്ട് പണിത പുര. കാശി ജാനി എടുത്തുയർത്തി അതിന്റെ മുകളിലേക്ക് ഇരുത്തി. അവനും അതിനു മുകളിലേക്ക് കയറിയിരുന്നു. ചുവപ്പും പച്ച നിറത്തിലുള്ള പട്ടുപാവാടയാണ് ജാനി ധരിച്ചിരിക്കുന്നത്. റാന്തിരി വിളക്ക് കത്തിച്ച് ജാനി അവന്റെ അരികിൽ വന്നിരുന്നു. ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. അവന്റെ ബനിയനൂരി, അതിനുശേഷം അവന്റെ നെഞ്ചിലെ ടാറ്റുവിലേക്ക് അവൾ മുഖം ചേർത്തിരുന്നു. പൂർണ്ണ ചന്ദ്രനെ നോക്കി അവർ ഇരുന്നു. നിലാവിൽ തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് ആശി നോക്കിയിരുന്നു. ഈ ഗ്രാമം അത് ഇന്നും ഇതുപോലെ ഉണ്ടായിരുന്നു എന്ന് ആശി പോന്നു ജാനി. എന്തിന്? ഈ ഗ്രാമത്തിന്റെ ഓരോ ഇടങ്ങളും നമ്മുടെ ബാല്യത്തിന്റെയും കൗമാരത്തിന്റെയും ഓർമ്മകളാണ്. അകലെ കാണുന്ന കുന്നും കാവിലമ്മ ക്ഷേത്രവും ഈ പാടവരമ്പും ശിവക്ഷേത്രവും ഒഴുകുന്ന പുഴയും കാറ്റിലാടിയുളയുന്ന കരിമ്പനക്കാടുകളും അങ്ങനെ ഓർമ്മകൾ മരിക്കാത്ത ഇടങ്ങൾ. എനിക്ക് ഏറ്റവും പ്രിയം ആ പുഴയോടാണ്. നിന്നെ എനിക്ക് കിട്ടിയ ഇടം. കാശി പറഞ്ഞു നിർത്തിയതും ജാനി തേങ്ങാൻ തുടങ്ങി.
കരയാതെ ജാനി, ഞാനില്ലേ കൂടെ.
പഴയ നാളുകൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ കാശിയേട്ടാ? ഗ്രാമത്തിന്റെ ഗന്ധമറിഞ്ഞ ബാല്യങ്ങൾക്ക് വല്ലാത്ത മധുരമാണ് ജാനി. ഒരിക്കൽ കൂടി ബാല്യത്തിന്റെ നിഷ്കളങ്കതയിൽ അലിഞ്ഞു ചേരാൻ തോന്നും. അവൾക്കിഷ്ടമുള്ള താമരപ്പൂ കാശി അവൾക്ക് നൽകി. ജാനി താമരപ്പൂ കൊണ്ട് അവന്റെ മുഖത്ത് പതിയെ ഉരസി. കാശി റാന്തലിലെ വിളക്കണച്ചു. നെഞ്ചോട് ചേർന്നിരുന്ന അവളുടെ ചുണ്ടുകളെ അവൻ ചുണ്ടുകളാൽ മൂടി. മധുരമുന്തിരിയുടെ സ്വാദ് അവൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ചുണ്ടുകൾ വേർപെട്ടപ്പോൾ ജാനി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. നിലാവുള്ള രാത്രിയെ നോക്കി അവർ ആ കുഞ്ഞു പുരയിലിരുന്നു. മഴ തോരാതെ പെയ്യുമ്പോൾ കൈകൾ മഴയിലേക്ക് നീട്ടി അവരിയിരുന്നു. അഴകനാഥേശ്വരത്ത് രാത്രിയിൽ റിസപ്ഷൻ നടക്കുകയായിരുന്നു. ആണുങ്ങൾ ഗോൾഡനും ചുവപ്പും കലർന്ന ഷർവാണിയും പെൺകുട്ടികൾ ചുവന്ന ലാച്ചിയുമാണ് ധരിച്ചിരിക്കുന്നത്. കായലോരത്താണ് റിസപ്ഷൻ നടന്നിരുന്നത്. റിസപ്ഷൻ കഴിഞ്ഞതിനു ശേഷം ഗൂമാർ നൃത്തം തുടങ്ങി. കാശി തന്റെ ഷെർവാണിയുടെ ഷോൾ തോളിലേക്കിട്ടുകൊണ്ട് സച്ചിയുടെ തോളിൽ കൈയിട്ട് നിന്നു. സിന്ധിന്റെയും രാജസ്ഥാന്റെയും പരമ്പരാഗത നാടോടി നൃത്തമാണ് ഗൂമാർ. വലിയ വട്ടത്തിൽ അകത്തേക്കും പുറത്തേക്കും നീങ്ങുന്ന നർത്തകർ ഒറ്റക്കാലിൽ നിന്ന് തിരിഞ്ഞാണ് നൃത്തം ചെയ്യുന്നത്. ഗഗാരി എന്ന് വിളിക്കുന്ന വസ്ത്രം ധരിച്ച് മുഖമറിച്ച് നൃത്തം ചെയ്യുന്ന നർത്തക സ്ത്രീകളോടൊപ്പം ജാനി നൃത്തം ചെയ്യാൻ കൂടി. ഗൂമാർ നൃത്തം കഴിഞ്ഞതും സ്പീക്കറിൽ തുടക്കം മാംഗല്യം തന്തുനാനേനെ എന്ന സോങ് വന്നു. എല്ലാവരെയും ഡാൻസ് ചെയ്യാൻ ജാനി വിളിച്ചുകൊണ്ടുപോയി. കാശി മാത്രം തൂണിച്ചാരിന്ന് അതെല്ലാം വീക്ഷിച്ചു നിന്നു. ശേഖരനും ലക്ഷ്മിയും എല്ലാം ജാനിയുടെ കൈപ്പിടിച്ച് ചൂടുകൾ വെക്കുന്ന കണ്ട് കാശി സന്തോഷം കൊണ്ട് നിറയുന്ന മിഴികൾ തുടച്ചു. പൊടുന്നനെ മഴ പെയ്തു. മഴ പെയ്തിട്ടും അവർ കളി നിർത്തിയില്ല. ജാനി കളിക്കിടയിൽ കാശിയെ നോക്കി. നേരത്തെ അവൾ വിളിച്ചിട്ടും അവൻ പോയിരുന്നില്ല. ജാനിയെ അവൻ കൈകൊണ്ട് മാടി വിളിച്ചു. അവൾ അടുത്തേക്ക് വരുംതോറും കാശി പുറകിലോട്ട് നടന്നു. ജാനി അവന്റെ നോട്ടത്തിൽ മാത്രം ലയിച്ചു. അവന്റെ അടുത്തേക്ക് നടന്നു. കാശി തൂക്കുപാലത്തിന് മുകളിലേക്ക് പോയപ്പോൾ അവളും കൂടെ പോയി. അരികിൽ വന്നു നിന്ന് അവളെ അവൻ അടുത്തേക്ക് വലിച്ചു. സ്പീക്കറിലൂടെ അർജുൻ റെഡ്ഡിയിലെ സോങ് ഒഴുകി വന്നു. കാശി ദേഹത്തേക്ക് ചേർന്ന് ചുറ്റിപ്പിടിച്ചപ്പോൾ അവൾ വളഞ്ഞുകൊണ്ട് താഴ്ന്നു. കാശി അവളോടൊപ്പം താഴ്ന്നു അവളെ അടുത്തേക്ക് ചേർത്ത് അധരങ്ങൾ മൂടി. മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. പാട്ടിന്റെ ഇണങ്ങൾ അവിടെ ഒഴുകി നടന്നു. അവർ പരസ്പരം നോക്കി ചിരിച്ചു. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഓണം വന്നു. ഓണമായിട്ട് എല്ലാവരും അഴകനാഥേശ്വരത്താണ്. ശേഖരൻ എല്ലാവർക്കും ഓണക്കോടി കൊടുക്കാൻ വേണ്ടി ഹാളിലേക്ക് വന്നു. ശേഖരൻ ആദ്യം കാശി അടുത്തേക്ക് വിളിച്ചു. കാശി അച്ഛൻ്റെ അരികിലേക്ക് ഗൗരവത്തോട് ചെന്നു. അവന്റെ മുഖത്തെ ഗൗരവത്തിന്റെ കാരണം ആർക്കും മനസ്സിലായില്ല. ശേഖരൻ പുഞ്ചിരിയോടെ അവന് പുത്തൻ വസ്ത്രം നൽകി. കാശി അത് വാങ്ങാതെ അച്ഛന്റെ കൈ തടഞ്ഞു.
അച്ഛൻ എന്താ കരുതിയെ? ഞാൻ അച്ഛന്റെ സ്നേഹത്തിൽ അലിഞ്ഞു കഴിയുകയാണെന്നോ? പകയാണ് എനിക്ക്.
അവന്റെ വാക്കുകൾ അയാളുടെ നെഞ്ചുവിങ്ങാൻ കാരണമായി.
കാശി!
ദത്തന്റെ സ്വരം ദേഷ്യത്താൽ ഉയർന്നു. കാശി മുത്തച്ഛനെ നോക്കിയതിനു ശേഷം അച്ഛന് നേരെ മുഖം തിരിച്ചു.
പൊന്നച്ഛ, എന്റെ ഒരു കുഞ്ഞു പകയാണ്. അച്ഛൻ എന്റെ വക ഓണക്കോടി തരണമെന്നുള്ളത് ഞാൻ അധ്വാനിച്ചു വാങ്ങിയതാണ്.
അവൻ കയ്യിലുണ്ടായിരുന്ന കവർ അയാൾക്ക് നേരെ നീട്ടി. ശേഖരൻ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു.
സന്തോഷം കൊണ്ട് കരഞ്ഞതാ പൊന്നെ. ഒരിക്കൽ ഞാൻ നെഞ്ചുവിങ്ങി നിന്നതാ എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ. അച്ഛന് മാപ്പ് തരണം കാശി.
അവന്റെ കവളിൽ ഉമ്മൊടുത്തുകൊണ്ട് ശേഖരൻ അവന് ഓണക്കോടി നൽകി.
എന്താ അച്ഛ ഇത്? അതിനെ പറ്റിയൊന്നും എന്റെ അച്ഛ ആലോചിക്കണ്ട.
ഇപ്പൊ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഓരോ സ്നേഹഗണങ്ങളും എനിക്ക് അമൃത് പോലെയാണ്. അയാളുടെ കൈകൾ പിടിച്ച് കാശി പറഞ്ഞപ്പോൾ ശേഖരൻ പുഞ്ചിരിച്ചു. എല്ലാവർക്കും ഓണക്കോടി നൽകിയതിനു ശേഷം കാശി കൊടുത്ത മുണ്ടും ഷർട്ടും ധരിച്ച് ശേഖരൻ ഫോട്ടോ എടുക്കാൻ പോയി. ഫാമിലിയോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോൾ ശേഖരൻ കാശിയുടെ കൈ പിടിച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ചെടുത്തതിനു ശേഷം ശേഖരൻ കാശിയെ നെഞ്ചോട് ചേർത്ത് നിന്നു. ഫോട്ടോഗ്രാഫറോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. കാശി അച്ഛനെ ചുറ്റിപ്പിടിച്ചു നിന്നു. കോവിലകവും അതിനു മുമ്പിൽ അച്ഛനെ നെഞ്ചോട് ചേർന്ന് അയാളുടെ കരങ്ങൾക്കുള്ളിൽ പുഞ്ചിരിയോട് നിൽക്കുന്ന കാശിനാഥനും ഫോട്ടോയിൽ പതിഞ്ഞു. അച്ഛനോടൊപ്പം നിൽക്കുന്ന ചിത്രം അവൻ വലിയ ഫ്രെയിമാക്കി സ്വന്തം റൂമിലെ ചുമരിൽ വെച്ചു. എല്ലാവരെയും സന്തോഷപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത മാസങ്ങൾക്ക് ശേഷം വന്നെത്തി. കാശിനാഥൻ ഇന്ത്യൻ ബാസ്കറ്റ് ടീമിൽ സെലക്ട് ആയി എന്നായിരുന്നു വാർത്ത. വർഷങ്ങൾക്ക് ശേഷം ഫിബ 2019 ഇന്ത്യൻ വേൾഡ് കപ്പ് ബാസ്കറ്റ് ബോൾ മത്സരം നടക്കുന്ന ദിവസം ഇന്ത്യയും സിറിയയുമായിരുന്നു കൊമ്പോർക്കാൻ പോകുന്നത്. ഗ്യാലറിയിൽ ജനം തിങ്ങി നിറഞ്ഞിരുന്നു. കളി തുടങ്ങുന്നതിന് മുമ്പ് സിറിയയുടെ പ്ലേയേഴ്സ് കോർട്ടിന് മുമ്പിലേക്ക് വന്നു. ഇന്ത്യൻ താരങ്ങൾ വരുന്നത് കമന്ററിയിലൂടെ കേട്ടതും കാശിനാഥിന്റെ ആരാധകർ ആരവം തുടങ്ങി. തോളുവരെ മുടി നീട്ടി വളർത്തി കറുത്ത മെൻസ് ബാൻഡ് തലയിൽ ധരിച്ചാണ് ബ്ലൂ നിറത്തിലുള്ള ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ക്യാപ്റ്റൻ കാശിനാഥൻ സഹകളിക്കാരെയും കൂട്ടി കോർട്ടിലേക്ക് നടന്നു വരുന്നത്. ആരാധകരോട് കൈവീശി കാണിച്ച് കാശിനാഥന്റെ മിഴികൾ വി ഐ പി ഗ്യാലറിയിലേക്ക് നീണ്ടു. അവന്റെ മാതാപിതാക്കളുടെയും വീട്ടുകാരുടെയും ഒപ്പം ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല, ജാനിക ഭാഗീരഥി. അവന്റെ മിഴിയൊന്നും നിറഞ്ഞു. അവൻ നെഞ്ചിൽ കൈവച്ച് ടാറ്റുവിൽ തലോടി.
മിസ്യൂഫ് ജാനിക ഭാഗീരഥി.
അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. കളിക്കളത്തിലേക്ക് ഇന്ത്യൻ ടീമിന്റെ കോച്ചുകൾ പ്ലേയേഴ്സിന് നിർദ്ദേശം കൊടുക്കാൻ വന്നു. കോച്ചുകളുടെ നിർദ്ദേശം കേട്ട് അവർ വരിവരിയായി നിന്നു. ഇരു ടീമുകളുടെ നടുവിലൂടെ മൂന്ന് റഫറിമാർ കടന്നു വന്നു. ഇരു രാജ്യങ്ങളുടെയും ദേശീയഗാനം കഴിഞ്ഞതിനു ശേഷം റഫറിയുടെ നിർദ്ദേശങ്ങൾക്ക് ക്യാപ്റ്റന്മാർ അവരുടെ അടുത്തേക്ക് ചെന്നു. ക്യാപ്റ്റന്മാർ പരസ്പരം കൈകൊടുത്തു. റഫറി ഹാഫ് കോർട്ട് ലൈനിൽ നിന്ന് ബോൾ ഉയർത്തിയിട്ടു. കാശിനാഥൻ ബോൾ കൈക്കലാക്കി. നിമിഷങ്ങൾക്കകം എതിർ ടീമിന്റെ ഗോൾ വരെ കുലുങ്ങി. ജാനികയുടെ സാന്നിധ്യമില്ലായ്മ എല്ലാവരെയും ഒരുപോലെ തളർത്തി. ലക്ഷ്മി വി ഐ പി ഗ്യാലറിയിലെ ഡോറിലേക്ക് നോക്കവേ മാനേജറുടെ കൂടെ വോളണ്ടിയേഴ്സ് ഒരുക്കുന്ന വഴിയിലൂടെ കടന്നു വരുന്ന ഇന്ത്യൻ വനിതാ ബാസ്കറ്റ് ബോൾ ക്യാപ്റ്റൻ ഭാഗീരഥിയെ കണ്ടതും ലക്ഷ്മിയുടെയും വീട്ടുകാരുടെയും മുഖം തെളിഞ്ഞു. ജാനിക ഭാഗീരഥി ഇന്ന് ഇന്ത്യൻ വനിതാ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റനാണ്. തിരക്കുള്ളതുകൊണ്ട് അല്പം വൈകുമെന്ന് അവൾ കാശി വിളിച്ച് പറഞ്ഞിരുന്നു. ജാനി വേഗം വീട്ടുകാരുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളെയും കൂടെ കൂട്ടിയിരുന്നു. അവളെ ടൂർണമെന്റുകൾക്ക് പറഞ്ഞുവിട്ട് അവളെ അവൻ ഉയരങ്ങളിൽ എത്തിച്ചു. ഇന്ന് അവൾക്കും ആരാധകരേറെയാണ്. ഇന്ത്യൻ ടീമിൽ എത്തിയ ശേഷം കാശിയും ജാനിയും ഇപ്പോൾ മുംബൈയിലാണ് താമസം. വല്ലപ്പോഴുമേ അവർ നാട്ടിൽ വരാറുള്ളൂ. ജാനി എത്തിയ വിവരം കമന്ററിയിലൂടെ കേട്ടതും അതുവരെ കാഴ്ചവെച്ച പ്രകടനത്തെക്കാൾ നൂറിരട്ടി ഉത്സാഹത്തോടെ കാശിനാഥൻ എതിർ ടീമിന്റെ ഗോൾ വരെ കുലുക്കിക്കൊണ്ടിരുന്നു. എതിർ ടീം കാശിനാഥിനെതിരെ ഒരുപാട് ഫോൾ വെച്ചെങ്കിലും അവനതെല്ലാം തരണം ചെയ്ത് മുന്നേറി. പന്തുമായി വരുന്ന കാശിനാഥൻ മുന്നിലേക്ക് വരുന്ന സിറിയൻ കളിക്കാരെ സമർത്ഥമായി മറികടന്ന് എതിർ ടീമിന്റെ ത്രീ പോയിന്റ് ലൈനിൽ നിന്ന് ഉയർന്നു ചാടി ബാസ്ക്കറ്റിലേക്ക് ബോളിട്ടു. ഗ്യാലറിയിൽ ആരാധകർ ആവേശത്തോടെ അവന്റെ പേര് ചൊല്ലാൻ തുടങ്ങി. കാശിനാഥൻ നെഞ്ചിൽ വലതു കൈ തട്ടി ചുണ്ടിൽ വിരൽ വെച്ച് വി ഐ പി ഗ്യാലറിയിൽ നിന്ന് ജാനിക്ക് പ്ലെയിങ് കിസ് കൊടുത്തു. അവൾ വി ഐ പി ഗ്യാലറിയിൽ ഉണ്ടാകുമ്പോൾ ഗോൾ നേടിയാൽ അങ്ങനെ ചെയ്യുന്നത് കാശിയുടെ പതിവായി മാറിയിരുന്നു. ജാനി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി കൈയടിച്ചു. തുടരെ തുടരെ അവനും കൂടെയുള്ള പ്ലേയേഴ്സും ഗോൾ നേടി സിറിയയെ ഇന്ത്യ വീഴ്ത്തി. 2019 ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് ഇന്ത്യക്ക് സ്വന്തം. ഗ്യാലറിയും കോച്ചുകളും ആരവത്തോടെ ഉറക്കെ കൂവി. കളിക്ക് ശേഷം കപ്പുയർത്തി ആരം മുഴക്കുന്ന കാശിനാഥിനെയും പ്ലേയേഴ്സിനെയും ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറയിൽ പകർത്തി. കാശി വീട്ടുകാരെ നോക്കി കപ്പുയർത്തി കാണിച്ചു. ശേഖരനും ലക്ഷ്മിയും അവന്റെ സഹോദരങ്ങളും ജാനിയും സന്തോഷത്തോടെ മിഴികൾ തുടച്ചു. ജാനി സന്തോഷം വന്ന് അവന് പ്ലെയിങ് കിസ് കൊടുത്തു. അഭിനന്ദനങ്ങളും മെഡലും സ്വീകരിച്ച ശേഷം അവൻ വി ഐ പി ഗ്യാലറിയിലേക്ക് വന്നു. അച്ഛനെയും അമ്മയും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം ഏറ്റവും പുറകിൽ നിൽക്കുന്ന ജാനി നോക്കി. അവൾ മിഴികൾ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാശി കൈനീട്ടി വിളിച്ചു. ജാനിക ഓടി വന്ന് അവന്റെ മേലെ കയറി അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. കാശിയേട്ടാ സോറി, ഞാൻ അല്പം ബിസിയായി പോയി, അതാ നേരത്തെ എത്താൻ പറ്റാഞ്ഞ് സോറി. അവൻ താഴേക്കിറക്കിയപ്പോൾ അവൾ പറഞ്ഞു,
സാറില്ല ജാനിക്കുട്ടി, ഞാനൊരു ക്യാപ്റ്റനല്ലേ, എനിക്ക് മനസ്സിലാവും നീ ഇന്ന് നിൽക്കുന്ന പൊസിഷൻ. അതിനിടയിൽ നീ വന്നില്ലെന്ന് ഞാൻ പരിഭവം പറയുകയില്ല. എന്റെ ജാനിക ഭാഗീരഥിയെ കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ.
കാശി അവളുടെ കവളിൽ പിടിച്ച് നെറ്റിയിൽ ഉമ്മെടുത്തുകൊണ്ട് പറഞ്ഞു. ജാനി അവന്റെ നെഞ്ചോരം ചേർത്ത് കെട്ടിപ്പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.
വളരെ വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ രണ്ട് പാർട്ടോടുകൂടി നമ്മുടെ കാശിനാഥൻ അവസാനിക്കുകയാണ്. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ. ഖലീലുക്കുലുക്കുമാനും തക്കുവാക്കാനും എഴുതുന്ന ഇഷൽ റൂഹി എന്ന കഥ വളരെ മനോഹരമായിട്ടുള്ള ആക്ഷനും സസ്പെൻസും റൊമാൻസും ഒക്കെയുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ ആരംഭിക്കുന്നതാണ്. മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി നമ്മളെ വിട്ടു പോകുന്നില്ല. അതുതന്നെയാണ് കാശിനാഥൻ നായകനായിട്ടുള്ള ഒരു പുതിയ നോവൽ ഇഷൽ റൂഹിനേഷം ആരംഭിക്കുന്നതാണ്. നമ്മുടെ ഈ കാശിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ടെങ്കിലും കാശിനാഥൻ എന്ന നായകൻ നിങ്ങളുടെ ഹൃദയം നിറക്കും തീർച്ചയായും.